നമസ്കാരം. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു.
ഇന്നാദ്യം മലയാളം എഫ് എമ്മിന്റെ അഭിമുഖ പരമ്പര അറിഞ്ഞതും അറിയാത്തതും. ഇതിൽ ഓക്ലൻഡ് റേഡിയേഷൻ ഓങ്കോളജി വിഭാഗത്തിന്റെ ക്ലിനിക്കൽ ഡയറക്ടറും പിന്നീട് ഓക്ലൻഡ് മേഴ്സി ഹോസ്പിറ്റലിന്റെ ക്ലിനിക്കൽ ഡയറക്ടറുമായിരുന്ന ഡോക്ടർ സി എസ് ബെഞ്ചമിനുമായുള്ള അഭിമുഖം. തുടർന്ന് ശ്രുതി ദേവദമാർ. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ, സ്വാദിലും മുൻപിൽ. വിശ്വാസ് ഫുഡ്സ്. മലയാളം എഫ് എമ്മിന്റെ ഇന്റർവ്യൂ സീരീസ് അറിഞ്ഞതും അറിയാത്തതും. ഞാൻ സിന്ധു പുനൂസ്. എന്നോടൊപ്പം ഇന്ന് ചേരുന്നു ഡോക്ടർ ബെഞ്ചമിൻ.
താങ്ക് യു വെരി മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ഇറ്റ്സ് എ പ്ലഷർ ടു ബി ഹിയർ. താങ്ക് യു.
സെയിം ഡോക്ടർ. ഇറ്റ് ഈസ് നോട്ട് എവറി ഡേ വി ഗെറ്റ് ടു സിറ്റ് ഡൗൺ വിത്ത് പീപ്പിൾ ലൈക്ക് യു, ഹു ഹാസ് ഗോട്ട് Order of Merit, New Zealand Order of Merit, and Thank served you. in the medical industry for more than 4 or 5 decades. How are you feeling today?
It's very good. I came in 1980, 45 years ago.
1980? 80. Oh, that's a long
period. It's a very small area, 1.5 million. Now it's 5 plus million, big difference. So it's a pleasure to be here today. But the community is different, very exciting, very cultural, very colorful.
Lovely. Doctor, 1980 എന്ന് പറയുമ്പോൾ there will be very few Malayalis here in
yes.
New Zealand,
yes.
not only in Auckland.
We got very few, about 10 Malayalis, that's all.
So you are among the top 10.
And there will be one takeaway restaurant, only one. Now we got hundreds.
Hundreds.
Ocean of difference between last and this year.
When you landed in New Zealand for the first time, of course, as a young doctor, Indian doctor, ഒത്തിരി ഡ്രീംസും ആംബിഷൻസും ഒക്കെ ഉണ്ടായിരിക്കും.
Yes, I was in Christian Medical College, Vellore, India.
Mm-hmm.
And once doctor from New Zealand came as a sabbatical leave.
Oh, from here.
Yes, mm-hmm. He invited me to come to New Zealand. I don't know where New Zealand is. I raised into the map, saw this small trail of New Zealand. My parents didn't want me to go. I said, it's interesting, exciting. I'm a young generation. I should come and see the place. So that's how I came here.
ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വാട്ട് വാസ് യുവർ ഫസ്റ്റ് അസൈൻമെന്റ് ഓർ യു ഗോട്ട് ആൻ അസൈൻമെന്റ് ആൻഡ് യു ലെഫ്റ്റ് ഇന്ത്യ?
ഐ കെയിം ഓൺ എ വൺ ഇയർ സബാറ്റിക്കൽ ആൻഡ് ഇറ്റ്സ് എ വെരി ലോൺലി പ്ലേസ്, വെരി ക്വയറ്റ് പ്ലേസ്. 10 cents മിൽക്ക്, 1 bottle, 25 cents ഫോർ ദ ഹെറൽഡ്, ദാറ്റ്സ് ഓൾ വി ആർ, ആൻഡ് വെരി ക്വയറ്റ് ഏരിയ.
ഹൗ അബൌട്ട് യുവർ ജോബ്?
ഐ വാസ് രജിസ്റ്റേർഡ് ആസ് എ രജിസ്ട്രാർ in radiation oncology at Auckland Hospital on the first year.
Mm-hmm.
So I came with a postgraduate qualification and I got their qualification here within the 12 months.
Mm.
So within 3 years, I was changed to director, head of the department.
Oh, wonderful.
1984, I became the director for 25 years. I was the director of the cancer. It's a very tremendous responsible.
Oh. That's a successful tenure, doctor. Almost quarter of the century you completed as a clinical director of Auckland Hospital. എങ്ങനെയായിരുന്നു first day in the hospital?
First day was very interesting. I came here, there's no Indian food, all American food, so I was starving. So I was looking for the restaurant, takeaways. I got one takeaway. I did Indian food, then slowly get used to. But it's very hard to get used to the Indian food. So finally, used to it.
എങ്ങനെയായിരുന്നു അന്നത്തെ അറ്റ്മോസ്ഫിയർ ഇൻ യുവർ കരിയർ? ആസ്കിംഗ് ബിക്കോസ് യു ആർ ദി മേ ബി ദ ഫസ്റ്റ് ഇന്ത്യൻ ഡോക്ടർ ടു ജോയിൻ ദി മെഡിക്കൽ ഇൻഡസ്ട്രി.
സോ ഐ ഫസ്റ്റ് കെയിം ദ ആൾ കിവീസ്
ആൻഡ്
വെരി സ്മോൾ പോപ്പുലേഷൻ, എൽഡർലി പീപ്പിൾ ഇറ്റ്സ് ടു മച്ച്. young people is smaller, so Saturday, Sunday completely closed. You can't be go anywhere, and only weekdays 8:30 to 5. After 5 there's nobody available. So it's a very, very different culture. You're back home in India, I'm used to live evening after 5 o'clock. Real action comes after 5 o'clock. Go and see the friends, see the movies, theaters, everything. Here is just quiet. So it's a very different situation.
How the patients received you as an Indian doctor?
They're very nice people, very kind people, very polite and very quiet people, and very interesting. But their culture is different, but they are very careful about what we talk about. We need to give them the information. They need to understand evidence-based medicine. So that's useful. 1970s, that department was controlled by a fake doctor.
Mm-hmm.
The director and the head of the department of cancer is from Yugoslavian. He was a fake technician, not a doctor. He was moving the head, running the show, and it was a disaster. And finally, one of their own candidates found out that it's a fake. He was not getting treatment. So they checked his documents, everything. They found he's a technician. He was then prisoned. The whole thing came to a standstill. That time I came. So it was huge responsibility to restructure the whole thing and change it to neuro-oncology.
So you shouldered great responsibility.
Yes, it was indeed a very, very difficult treatment, but it was a big challenge for a younger generation. So first, till for 10 years, the waiting list has become 3 months. Cancer treatment cannot have radiation treatment. I have to send them to either Australia for cancer treatment. I have to send them to Melbourne or Sydney. Also Qantas or New Zealand. So I was like a travel agent. I was trailing all these people to India. I was shocked. So I took this as a big challenge. I made the first one to make the private center in this Auckland. It's the first one the whole of New Zealand. I talked to Mercy Hospital, discussed with them the settled previously. We challenged the issues. We bought a new machine. I put it in the Mercy. So wipe out the waiting list within 2 hours.
Wonderful.
We put two machines there. So waiting list is stopped. We treated. This is the first time in New Zealand we started it. That changed the whole picture in India. So
that's a great achievement, Doctor. Do you think the situation now has improved a lot from those times?
Yes, indeed. We had two machines at that time. We got 10 machines now. A remarkable change.
Still, do you think there is room for improvement for the medical system here in New Zealand?
They have a good talent now. We upgrade their skills. Less number of tools, less effective. We brought the new machine, new innovative, new machines brought in. It's very, very high-tech technology. We are very high level now.
Namalari patients, namada community, when we talk among our community members, some feel not that confident about the medical system, not because the doctors or the treatment is good, about the waiting system. If you have given a chance to make some changes in the system, what would you suggest?
Waiting in areas are very sad. If you've got arthritis, you have to wait literally for 18 months for a hip operation. If you want a cataract, you go blind for 1.5 years. That's a sin. It's a big waiting list. This is very bad. That's how that tourism developed. Indians taken over the picture because they can be done in 1 week. And very cheap, very effective, very smart. Apollo Hospital is in charge of it. I know them very well. I arranged with them. Now, all my patients from Samoa, Fiji, I'll transfer them to India. They go to Delhi. 200 patients go there. So I'm making that to New Zealand as well. Because this is something to be given to everyone, the chance to meet their patient. It's very smart, very sophisticated tools, very intelligent team.
Back in India?
In Apollo Hospital.
Oh, great. When you talk about Samoa, I read about you. You have done some amazing work in connection with the Samoan and the patients over there. Can you walk us through that, what you've been helping them?
It is a very interesting enter because first day, one Samoan patient came to see me. He's a 45-year-old boy. Sorry, 41-year-old lady. She's got 4 children. She came to see me and said, can I help you? I said, what's the problem? She came from somewhere to New Zealand and she had kidney failure. So it needs dialysis. She went to the Middlemore Hospital. They said, it's $1,000. Overseas patients have to pay. And they don't have the money. So I tried to get that. Within 1 week, she died.
Oh.
And that was a good challenge for me. This is something I learned. Well, I straight to Singapore. National Kidney Foundation, NKF, is a big kidney dialysis center in America. Amazing center in Singapore. I told the minister, had a long chat with him, this is what happened. He said, Benji, you made me cry, but what do you like? I said, I want a donation. He said, you take it from here. 6 machines and 3 patients and their technicians, they came to Samoa. They fixed the dialysis center, free treatment. Within 6 months, we started it.
Oh.
Now we've got 100 patients on treatment.
This was in which year, doctor?
10 years ago. Yes.
2016.
Yes.
Okay.
It's a major achievement. That's the first time we did in Samoa. We helped them, gave it to the Fiji. They are doing it there too.
Oh.
So that's going very well. That's a very fulfilling effect. We save their lives a lot of time. These are young people, younger generation are dead. Very sad situation. We save them.
Oh, no wonder the head of the state of Samoa has awarded you with, can I know the title name, doctor?
Yes, head of the state took me the room. They gave the highest order title. It's like a prince of Samoa, Papali. In Fiji, they had a better talent. They had other options through from Australia and Fiji and India. They came them outpaced, so I didn't focus it there.
Oh.
I helped a little bit. But Samoa's desperate. They don't have any help. So their children are dying of heart disease. And they can't open heart pulmonary arteries because it is $100,000 to do one operation. Very, very expensive. So I bought a team from here, sent. We free open heart surgery. First time in this history in Samoa, we did the open heart surgery in Samoa. 15 patients. Then went to next year, 15, 45 patients. Saved 45 open heart surgery in Samoa. With all the doctors from here, we went there. Charity did it. It was a remarkable improvement.
Great. So who is doing the funding for these surgeries?
Nobody. We say all donated. Yeah, New Zealand helped them to come free. One tons, the tools all brought them free. Yeah, and very amazing help they helped us.
Okay.
We don't have much. But somehow government did help some amount, to some extent. But this is the difference between the cost. In New Zealand, child surgery is $100,000. In India, $20,000. Big difference.
Yes.
So I have sent so many kids now to India now for $20,000. Apollo Hospital do them, perfect surgery. Very nice. They save all the lives.
Oh. Doctor, you are talking about taking patients or sending patients to India for a reduced price, which will be attractive or beneficial for our patients. On that note, do you think the recent foreign trade agreement, FTA, will make it more affordable for the patients?
Yeah. FTA is more helpful, more effective, and quickly done. I'll give an example. In New Zealand, for radiation treatment, we got linear accelerators. The other top end of it, but in India, it's got the Rolls Royce.
Oh.
In Chennai, they got CyberKnife. It's a robotic radiation treatment. There's only one in Auckland. There's one in Perth in Australia. Nobody has got it. And India has got the third one. But beyond that is the proton machine. That's a top end in radiation. Very precise. Proton therapy is highly sophisticated. There's nowhere in New Zealand or Australia.
It's in India.
Only one machine in Chennai.
Oh.
And it was reopened by the president opened the machine. And the first machine is in Japan. Second one is in India.
Oh.
They are very sophisticated. It's a top end. So this is the difference in the place. They got highly sophisticated, precise radiation treatment. So people are coming from many other places. There are patients coming from Africa, Middle East. They're coming to Sri Lanka, Maldives, every place coming.
So these are the good things we should be considering while we talk indeed. About FTA.
The first proton beam in New Zealand, in Madras, was done. Is from Australia. He went to India for the treatment with the proton beam.
Apart from this medical advantages, what other advantages the common man can think about?
The beauty is, New Zealand is a small population, small area. In India, is millions.
Mm.
And very highly sophisticated, funded big time. All the new tools are available because they are very easily bought. The other thing is, they are much cheaper. One CT scan or a MRI scan is $2,000 to $3,000. In New Zealand, $200 to $300. Very cheaper. So, cost-effective wise, so people go there, they are attracted. Not only they don't have to wait, they come within a week, so very quickly treatment and recovery.
Doctor, we were discussing about how affordable it is to get treated in India.
Yeah.
At the same time, namde ivadte patients, don't they feel skeptical about the hygiene side of the treatments available in India? Infection varunu ennokka nammal ingane parnu kelkarunde. What will be your comment about it?
That's a very interesting question. Affordable is only a minor issue. There are major issues. Thing is, technology wise, it is precise and high tech. Secondly, it should be clean and well clear, also well trained people, so they are the best treatment out there. All the computer system, all top and there. So cleanliness, very important. All the top hospitals, that's why no point in shopping around and send a patient to India. You'll go from pillar to post, you'll go to the wrong place. You go to the evidence-based medicine. They are precise, like Apollo Hospital, cleanliness, certified as nursing level, and pharmaceutical. This is an important thing. The commons available in India are not available in New Zealand. The modern ones are very cheap, and they are all WHO-checked, high-quality drugs. So exporting to 20 drugs, pharmaceutical drugs from India is going to other countries. They are all WHO checked, quality checked. Then only they, otherwise they won't take it.
അത് വളരെ കോൺഫിഡൻസ് തരുന്നുണ്ട് നമ്മുടെ ഇവിടെയുള്ളവർക്ക് നോട്ട് ഓൺലി ഇന്ത്യൻസ് ഫോർ ദ കിവീസ് ഓൾസോ ദാറ്റ് ക്യാൻ ഗിവ് ലോട്ട് ഓഫ് കോൺഫിഡൻസ് കാരണം എവിഡൻസ് ബേസ്ഡ് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അവിടെ ട്രീറ്റ്മെന്റിന് പോകാൻ എന്നുള്ള പോയിന്റാണ് ഡോക്ടർ പറഞ്ഞത് ഫാർമസ്യൂട്ടിക്കലിന്റെ അവൈലബിലിറ്റിയെ കുറിച്ച് ഡോക്ടർ ഇപ്പൊ പറഞ്ഞു ഹൗ ദി FTA ഈസ് ഗോയിങ് ടു ഹെൽപ് ദ പ്രൈസ് ഓഫ് ദ ഫാർമസ്യൂട്ടിക്കൽസ്
ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ വെൻ ദേ നീഡ് any drug in New Zealand, it should be safe, it should be clean, it should be pure and effective. Otherwise, we'll be in the wrong trouble. So, from India-wise, there are no rules. All WHO checked and certified by the government of India. They are exported. Others are not allowed to come to New Zealand. The quality check, PharmAC is very strict. They are very good, very good. High quality stuff, they double check, triple check and send the drugs here. The safety border is there.
Excellent. Yeah. So it is going through several checks, ticks, then only it will be made available in New Zealand. അത് നല്ലൊരു സന്തോഷവാർത്തയാണ് ഡോക്ടർ ഇപ്പൊ പറഞ്ഞത് പേഷ്യൻസ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സൈഡിൽ എപ്പോഴും ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു അപ്രിഹെൻഷൻ ഉണ്ട് നമ്മുടെ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ഡിലേ ആവുന്നുണ്ടോ എന്നുള്ളത് സോ യു ക്യാൻ അപ്രോച്ച് ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ ഡൂയിങ് ദയർ ഡ്യൂ ഡെലിജൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ എവിഡൻസ് ചെക്ക് ചെയ്യാം ഫാർമസ്യൂട്ടിക്കൽസ് ദേ ആർ ഗോയിങ് ത്രൂ സെവറൽ ചെക്സ് സോ യു ക്യാൻ ബി കോൺഫിഡൻറ് അബൌട്ട് ദയർ ക്വാളിറ്റി
ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആസ് വി നോ ദ സ്മോളർ ബിസിനസ് ഇൻ ഓക്ലൻഡ് ആർ വെരി ഗുഡ് ദ സാമൺ വൺസ് ഇൻ ഇന്ത്യ ആർ നോട്ട് ഗുഡ് ദ ക്വാളിറ്റി ചെക്ക് ഹാസ് ടു ബി ഡൺ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഫാർമാക് ഇസ് വെരി ക്ലെവർ They are double check, triple check everything, get it clear. That and government responsibility has sign off from government, sign off from India. Indian Health Department had to certify that is good drug.
Good drug.
Then only they will be allowed to come. Otherwise, they will be prosecuted.
Doctor, we discussed about the affordability and the benefits of the medical side with respect to FDA. How it is going to benefit the common man?
FDA is a good program. Some intelligent drugs, high-end, will be taken from India to here. That's very useful. It's a small person. From the FDA marketing, we should be creative and innovative. I can give a couple of good examples. One is mangoes. Mangoes are $1 million business. You run out in America, USA, and UK, sold out, Middle East also. Everybody's packed in both Tamil Nadu and Kerala. Packed within a day, Middle East reaches the region. Very easily we can export it. And the demand is huge. Here, it is $10, that's $1. In the beautiful mangoes in India, they have not seen it here. They have no idea what we are talking about. There are four differences. Tasty, fantastic mangoes. Dollar only, $1 worth. Here, $10. They have not used it. They have not seen it. Unfortunately, they have that's not the business. They have to look at the crash work. They have the right person to get the drug from India. Export first come from the person who can do these things. Then they will check with the agriculture department here, make the clearance, then bring it here. Same thing with coconut water. Delightful. It's $1.
Listening to you, I feel you're getting a little bit nostalgic about India, your home, like mangoes, coconut water. I heard you have done a great contribution to your homeland, like building churches.
Yeah.
Can you throw some light about the work you have done for your homeland?
I did one in North Tandem. There is a missions hospital, free dialysis for the poor patients. 8 dialysis machine arranged, a free dialysis arranged. The government has recognized it. The second thing, very useful. And radiation treatment, for cancer treatment, they didn't have a machine in southern India. Luckily, I wasn't there. I know the company who makes the thing. I brought the machine 10 years ago. I put it in the machine. Then government inspected and said, this is the best machine. They gave to her free treatment. Amazing difference we made to South Tamil Nadu. Then, of course, the other thing I did was Rajasthan, Dharampur. That's where I built a church for people and all the children who are not educated. They are from the remote areas. So we free education, we did that, 200 children. So they are getting good driving. It is very good.
Long tenure in the medical field, you have met 100 thousands of patients, right?
27,000 cancer patients are treated in the 45 years.
Oh, that's a great number.
It's a huge number.
Doctor, you had got a satisfying career.
Yes.
Can we know about your family?
Well, it's God's grace, everything going well. Two sons, elder son is a doctor here. Younger one did MIT and he's in USA. He is there. They got blessed with two grandchildren, so they are okay. It's all going well.
വളരെയധികം സന്തോഷം ഡോക്ടർ ബെഞ്ചമിൻ മലയാളം എഫ് എമ്മിന്റെ ശ്രോതാക്കളോട് ഇത്ര നേരം ഡോക്ടറുടെ അനുഭവങ്ങളും എഫ് ഡി എ കുറിച്ചുള്ള ബെനിഫിറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്തതും ക്യാൻസർ രോഗത്തെ എങ്ങനെ അഭിമുഖീകരിക്കണം ഓർ ഡിറ്റക്ട് ഏർലി സ്റ്റാർട്ട് ദ ട്രീറ്റ്മെന്റ് ഏർലി എങ്ങനെയൊക്കെയുള്ള അഡ്വൈസ് കൊടുത്തതിനും വളരെ അധികം സന്തോഷം. ഡോക്ടറുടെ മുന്നോട്ടുള്ള കർമ്മപഥത്തിൽ പസഫിക് ഐലൻഡേഴ്സിനെ കൂടുതലായിട്ട് ശ്രദ്ധിക്കണമെന്നുള്ള തീരുമാനത്തെയും വളരെയധികം ആശംസകൾ. സോ വളരെ സന്തോഷം മലയാളം എഫ് എമ്മിന്റെ ശ്രോതാക്കളോട് പങ്കുവച്ചതിൽ.
താങ്ക് യു വെരി മച്ച്.
പ്രിയ ശ്രോതാക്കൾ, മലയാളം എഫ് എം 104.6 ഇതുവരെ കേട്ടത് ഓക്ലൻഡ് റേഡിയേഷൻ ഓങ്കോളജി വിഭാഗത്തിന്റെ ക്ലിനിക്കൽ ഡയറക്ടറും പിന്നീട് ഓക്ലൻഡ് മേഴ്സി ഹോസ്പിറ്റലിന്റെ ക്ലിനിക്കൽ ഡയറക്ടറുമായിരുന്ന ഡോക്ടർ സി എസ് ബെഞ്ചമിനുമായുള്ള അഭിമുഖം. ഇനി കേൾക്കാം ശ്രുതി ദേവദമാർ, അവതരിപ്പിക്കുന്നത് ലീന സോബൻ.
മലയാളം എഫ് എം 104.6 എല്ലാ ശ്രോതാക്കൾക്കും ശ്രുതി ദേവദമാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ലീന സോബൻ. നമ്മുടെ ഗായികമാരിലെ സ്വർണ ശബ്ദമായ വാണി ജയറാമിന്റെ പാട്ടുകളിലേക്ക് വീണ്ടും ഒരു സഞ്ചാരം. ആദ്യമായി എം കെ അർജുനൻ മാസ്റ്റർ സംഗീതം നൽകി വാണിയമ്മ പാടിയ ഗാനങ്ങൾ കേൾക്കാം. 1975 പുറത്തിറങ്ങിയ പിക്നിക് എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി രചിച്ച് അർജുനൻ മാസ്റ്റർ സംഗീതം നൽകിയ
വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി
മാം ചന്ദ്രിയ ചൂടി വനമല്ലിക നീയൊരുങ്ങും വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി
കഴിഞ്ഞാലും പകരം വയ്ക്കാനില്ലാത്ത യുഗ്മഗാനം, ദാസേട്ടന്റെയും വാണിയമ്മയുടെയും അനശ്വരമായ ശബ്ദം. ശ്രീകുമാരൻ തമ്പി സിനിമാ സംവിധാനവും ഗാനരചനയും നിർവഹിച്ച തിരുവോണം എന്ന ചിത്രത്തിലെ
തിരുവോണപ്പുലരീതൻ
എന്ന ഓണപ്പാട്ടുകളിൽ എക്കാലത്തെ സൂപ്പർ ഹിറ്റ് ഗാനം എം കെ അർജുനൻ മാസ്റ്ററിന്റെ സംഗീത സംവിധാനത്തിൽ വാണിയമ്മ പാടിയതാണ്. 1983 പുറത്തിറങ്ങിയ മഹാബലി എന്ന ചിത്രത്തിനു വേണ്ടി പാപ്പനംകോട് ലക്ഷ്മണന്റെ വരികൾക്ക് അർജുനൻ മാ ശ്രീണൻ നൽകിയ
സൗഗന്ധികങ്ങൾ വിടർന്നു
എന്ന ഗാനം വാണിയമ്മയും കൃഷ്ണചന്ദ്രനും വളരെ ഭംഗിയായി ആലപിച്ചിരിക്കുന്നു.
ഗംഗൾ വിടർന്നു സഖിയുടെ കാക്കൂന്തലണിഞ്ഞോ സൗഗന്ധികങ്ങൾ വിടർന്നു സഖിയുടെ കാക്കൂന്തലണിഞ്ഞോ മാനസ തരത്തിലെ മണിയറയ സൗരഭം എവിടെ നിന്നു
ചിത്രത്തിൽ ഭരണിക്കാവ് ശിവകുമാർ അർജുനൻ മാസ്റ്റർ കൂട്ടുകെട്ടിൽ പിറന്ന വാണിയമ്മയുടെ മാസ്മരിക ആലാപനം.
സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ
എന്ന പാട്ട് എത്ര മനോഹരമാണ്! ഒരു മലയാളിക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത അതിമനോഹരമായ ആലാപനം. ിൽ പിറന്ന ഗാനങ്ങൾ കേൾക്കാം.
ഗാനമേ ഏതോ ഗാനം പോലെ മാനസം ഇന്നുണർന്നു, എൻ മാനസം എന്നും നിന്റെ ആലയം എന്നും നിന്റെ ശ്രീപദം.
കൂട്ടത്തിൽ 1980 പുറത്തിറങ്ങിയ അങ്ങാടി എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചുത്തരമിലെ ശ്യാം കൂട്ടുകെട്ടിൽ പിറന്ന
ഓണവില്ലിൻ താളവും കൊണ്ടിതിലെ പോരുമെൻ
എന്ന ഗാനം വാണിയമ്മ എത്ര മനോഹരമായാണ് പാടിയിരിക്കുന്നത്. ജോൺസൺ മാഷിന്റെ ഗാനങ്ങളാണ് അടുത്തത്. 1981 പുറത്തിറങ്ങിയ രക്തം എന്ന ചിത്രത്തിനു വേണ്ടി ആർ കെ ദാമോദരൻ രചിച്ച് ജോൺസൺ പാ ക്ഷീണം നൽകി ദാസേട്ടനോടൊപ്പം വാണിയമ്മ പാടിയ മഞ്ഞിൽ ചേക്കേറും മകരപ്പെൺപക്ഷി എന്ന ഗാനം നമുക്ക് മറക്കാൻ പറ്റുമോ? എത്ര കേട്ടാലും മതിവരാത്ത ഗാനം.
ും മകര പെൺപക്ഷി മൗനം പൂച്ചൂടും ഇന്ദിവരാക്ഷി മധുഗാനം മൃദുരാഗം മനസ്വിനി മനോഹരി മധുഗാനം മൃദുരാഗം
മനസ്വിനി മനോഹരി
ദേവതമാർ എന്ന ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. വാണി ജയറാമിന്റെ പാട്ടോർമകളുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.
ൂട്ടും തത്തമ്മേ നീ എന്റെ തേന്മാവിൽ
ഇതുവരെ മലയാളം എഫ് എം 104.6 കേട്ടത് ലീന സോബൻ അവതരിപ്പിച്ച ശ്രുതി ദേവതമാർ. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്. ഇതോടെ മലയാളം എഫ് എം 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നൂസ്. മലയാളം എഫ് എം 104.6 പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
കേരം തിങ്ങും ആവണ ശ്രീലകം കേരളം.
From the sky, sky, sky tower, Planet FM on 104.6.